ബഷീറിന്റെ ജീവിതം അന്വേഷിച്ചു പോയപ്പോൾ ബഷീർ ഒരാൾ മാത്രമല്ലെന്ന് മനസ്സിലായി. ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബഷീർ ജയിലിനെ പൂന്തോട്ടമാക്കുന്നു. രാജ്യദ്രോഹിക്ക് നന്മ തിരിച്ചു കിട്ടുന്നില്ലെങ്കിലും അയാൾ നന്മ കൊടുക്കുന്നു ഇഷ്ടം പോലെ. പ്രഷസിലും എഡിറ്റിംഗ് റൂമിലും നെഗറ്റീവിലും മാത്രമായി കിടന്ന് 4-5 കൊല്ലം ഡോക്യുമെൻ്ററി നരകിച്ചു. ക്യാമറ മുന്നിൽ വെച്ചാൽ ബഷീർ അസ്വസ്ഥനാകുന്നു. ശ്വാസം മുട്ട്, ചുമ, ബഷീർ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. ക്യാമറ വളരെ ദൂരെ മാറ്റിവെച്ച് ബഷീർ അറിയാതെ ബഷീറിൻ്റെ ചലനങ്ങൾ പകർത്തി. ശബ്ദവും ബഷീറിൻ്റെ തന്നെ വേണം. നാഗ്ര റെക്കോർഡറും തുറന്നു വെച്ച് രാപ്പകൽ കാത്തിരുന്നു. എത്രയെത്ര ഫിലിം റോളുകൾ. 300 അടി ദൈർഘ്യമുള്ള ഒരൊറ്റ ഷോട്ട് എടുക്കേണ്ടി വന്നു ഒരിക്കൽ. ബഷീർ നിർത്താതെ പറയുകയായിരുന്നു, മരണമാണ് വിഷയം. ഞാൻ 2 ഭാഗവും അടഞ്ഞ ഒരു കുഴലായി. മരണത്തെക്കുറിച്ച് ബഷീർ തുടങ്ങിയത് അങ്ങനെയാണ്. അനന്തത, ദൈവത്തിൻ്റെ ഖജനാവിലെ സമയം എന്നിങ്ങനെ ബഷീറിയൻ ശൈലിയിൽ മരണത്തിന് വിസ്തരിച്ചൊരു വ്യാഖ്യാനം നൽകി ബഷീർ അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചില ഷോട്ടുകൾ എടുക്കാൻ ബഷീറിനെയും കൂട്ടി ബേക്കലിലേക്ക് പുറപ്പെട്ടു. രാത്രി അവിടെ തങ്ങി കാലത്ത് പോരാമെന്നായിരുന്നു കരാർ. ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ബഷീറിൻ്റെ മൂഡ് മാറി. ഇപ്പോൾ തന്നെ കോഴിക്കോട്ടേക്ക് തിരിക്കണം, നിർബന്ധം, ഒരാൾക്കും വഴങ്ങുന്നില്ല. ഞങ്ങൾ തിരിച്ചു, യാത്ര പുറപ്പെട്ടു. യൂണിറ്റ് മാൻ മുമ്പേ പോയി. ഞാനും കുഞ്ഞുണ്ണി മാഷും ബഷീറും കുടുംബവും ഒരു കാറിൽ. ക്യാമറാമാൻ ദിവാകരമേനോൻ്റെ ഒരു ബന്ധു മനോഹരൻ്റേതാണ് കാറ്. അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. പഴയങ്ങാടി വഴിക്കാണ് യാത്ര. കുണ്ടും കുഴികളുമുള്ള റോഡ്. പെട്ടെന്ന് മനോഹരൻ പറഞ്ഞു, ബ്രേക്ക് ഡൗണായി, ഹാൻഡ് ബ്രേക്കും ഇല്ല. സ്വദേഹൃദ്രോഗിയായ കുഞ്ഞുണ്ണി മാഷ് ഞെട്ടി. വണ്ടി പോക്ക് തെറ്റിയാണ് പോകുന്നത്. അതൊരു ഇറക്കമായിരുന്നു. ബഷീറിന് യാതൊരു കൂസലുമില്ല. എതിരെ ചുവന്ന കണ്ണും കാട്ടി വരുന്ന ലോറിക്കാരുടെ ബ്രേക്കിടലും തലപുറത്തേക്കിട്ടുള്ള തെറിവിളിയും മാത്രം കേൾക്കാം. ബഷീർ അപ്പോൾ ഒരു കഥ പറയുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഒരു വീട്ടിൽ തനിയെ താമസം. ഒരു രാത്രി അകത്ത് നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങാൻ തോന്നി. പുറത്ത് നിന്നപ്പോൾ പെട്ടെന്ന് വന്ന കാറ്റിൽ ഒരു വലിയ മരം പൊട്ടി അകത്തു നിന്ന സ്ഥലത്തേക്ക് വീണു. ബഷീർ ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങാൻ തോന്നിയത് എന്തുകൊണ്ട്? എന്നിട്ട് പറഞ്ഞു, ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ ഉള്ള് ലാഘവമായി. ഒടുവിൽ ഒരു കൾവർട്ടിൻ്റെ കയറ്റത്തിൽ കാർ കുലുങ്ങി നിന്നു. ഞങ്ങൾ ദീർഘമായി നിശ്വസിച്ചു. പിന്നീട് ഉന്തിയും തള്ളിയും കാറിനെ ഒരുവിധം വളപട്ടണം മന്നക്കുള്ള ആഷിയാന ഓട്ടോവേഴ്സിൽ എത്തിച്ചു. ബഷീർ പേരക്കുട്ടിയുമൊത്ത് ഒരു ഇതിഹാസ നായകനെ പോലെ കാറിൻ്റെ പുറകിൽ എരിയുന്ന സിഗരറ്റും കയ്യിൽ പിടിച്ച് നടന്നുകൊണ്ടിരുന്നു. നെഞ്ചുയർത്തി പാതിര. എതിർവശം പള്ളിയുടെ ശ്മശാനം. പുരാതനമായ വലിയ മതിൽ. കുറുക്കന്മാരുടെ ഓരിയിടൽ. ഒരു ബഷീറിയൻ രാത്രി. വർക്ക്ഷോപ്പിൽ 10-16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബഷീർ ഒരു ടയറിന് മുകളിൽ കയറി ഇരിപ്പായി. കാർ വിശദമായി ഒന്ന് പരിശോധിച്ച ശേഷം ആ മെക്കാനിക്ക് എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, ഇത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? ബഷീർ അത് കേട്ടു. ബഷീർ അവനെ അടുത്തേക്ക് വിളിച്ചു, ഞാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷേ ഇപ്പോൾ എൻ്റെ പല്ല് ഭാര്യയുടെ കയ്യിലാണ്. എല്ലാവരും ചിരിച്ചു. ബഷീറിൻ്റെ വെപ്പുവല്ല് ടംബ്ലറിലെ വെള്ളത്തിലിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു ഫാബി. അല്പം കഴിഞ്ഞപ്പോൾ മെക്കാനിക്ക് എൻ്റെ അരികിൽ വന്നു. കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി എന്നോട് പറഞ്ഞു, ഈ വണ്ടിയിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ കേടുപാട് അങ്ങനെയൊന്നും തീരുകയില്ല. ഇതിന് ഞാൻ പണം വാങ്ങുകയില്ല. ഇതിൻ്റെ പേരിൽ ബഷീറിന് ഒന്നും സംഭവിക്കരുത്. പെട്ടെന്ന് ബഷീർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്താണ് വിശേഷം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. അദ്ദേഹം ജുബ്ബായുടെ പോക്കറ്റിൽ കൈയിട്ട് എന്നെ അടുത്തേക്ക് വിളിച്ച് ചെവിയിൽ പറഞ്ഞു, പണത്തിൻ്റെ കാര്യമാണെങ്കിൽ 100 രൂപ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ ഗത്യന്തരമില്ലാതെ ഞങ്ങൾക്ക് അതേ വണ്ടിയിൽ തന്നെ കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നു. പിറ്റേത്തെ കാലത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ബഷീർ അതിനെ ചിരിയാക്കി മാറ്റുന്നു, ഇന്നലെ രാത്രി കൊണ്ട് എനിക്ക് 20 വയസ്സ് കൂടി. നഷ്ടപരിഹാരം തരണം. വിനീതനായ ചരിത്രകാരൻ പറയുന്ന കിടിലം കൊള്ളിക്കുന്ന തമാശകൾ ആദ്യമൊക്കെ അവിശ്വസനീയമായിരുന്നു. ഇതിലൊന്ന് മാത്തൻ കുഞ്ഞിനെയും ബഷീറിനെയും ഒന്നിച്ചാണ് പ്രസവിച്ചത് എന്നതാണ്. ഒരു ഫലിതമിന്ന് പോലെ ആളുകൾ പറയാറുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് കടക്കേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. ജീവചരിത്രപരമായ വസ്തുതകളിൽ ബഷീറിന് എവിടെയെങ്കിലും പിഴച്ചിട്ടുണ്ടോ എന്നറിയാൻ. സത്യത്തിൽ ബഷീർ പറയുന്ന ഓരോ അനുഭവത്തിനും അവിശ്വസനീയത ഉണ്ടായിരുന്നു. അവ കേൾക്കുമ്പോൾ നാം ലയിച്ചിരിക്കും. ജീവചരിത്രപരമായ വസ്തുത എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ സംശയിക്കും. ആ അനുഭവത്തിൻ്റെ ജനുസ് തന്നെ അവിശ്വസനീയതയാണ് എന്നറിയുമ്പോൾ നാം ഞെട്ടുകയും ചെയ്യും. നമ്മുടെ ചിരി പോലും ആ നടുക്കത്തിൻ്റെ അടയാളം ആണ്. ബഷീറിൻ്റെ കാര്യത്തിൽ സത്യം ഫാൻറ്റസിയാകുന്നു, ഫാൻറ്റസി സത്യമാകുന്നു. പലയൽപ്പറമ്പിൽ ചെന്ന് കണ്ടപ്പോൾ മാത്രം കുഞ്ഞു പറഞ്ഞു, ഞാൻ എൻ്റെ ജാതകം കൊടുത്തയച്ചിരുന്നു. താങ്കളുടെ ജാതകമോ? അതെ, ബഷീറിന് ജാതകമില്ല, ഒരിക്കൽ എഴുതിയിരുന്നു ബഷീർ എൻ്റെ ജാതകം അയച്ചു കൊടുക്കാൻ. സ്വാതന്ത്ര്യസമര പെൻഷന് അപേക്ഷിക്കാൻ ജനനത്തീയതിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരെയും പെറ്റത് ഒരേ ദിവസമാണ്. സ്വന്തം ജനനത്തീയതിയെപ്പറ്റിയുള്ള പരിതത്തിൽ ചെയ്യാൻ അസംബന്ധ സ്വഭാവമാണ് എനിക്ക് വേണ്ടത്. ജനനത്തീയതിയെപ്പറ്റി ഒന്ന് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചോദിച്ച് ക്യാമറ തുറന്നു വെച്ചപ്പോൾ ഫലിതരൂപത്തിൽ തന്നെ മാത്രം കുഞ്ഞിൻ്റെ ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞു തീർത്തു ബഷീർ. പിന്നെ ഒന്ന് നിർത്തി. സുദീർഘമായൊരു ചുമ, തുപ്പൽ. ക്യാമറ മീഡിയം ഷോട്ടിൽ നിൽക്കുകയായിരുന്നു. ഇനി സൂം ചെയ്ത് വേണമെങ്കിൽ ക്ലോസപ്പിൽ പോകാം. സാധാരണ ദീർഘമായ സംഭാഷണങ്ങളായി പോകുമോ എന്ന് ഭയന്ന് ഞങ്ങൾ ചെയ്തിരുന്ന ഒരു മുൻകരുതലാണിത്. പെട്ടെന്ന് വീണ്ടും ബഷീർ പറയാനാരംഭിച്ചു. മണങ്കുന്നത്തെ ഓലപ്പുരയിൽ ബഷീറിൻ്റെ ഉമ്മ 10 മാസം ഗർഭിണിയായിരിക്കുന്ന കാലത്ത് വേവിക്കാനിട്ട നെല്ല് വലിയ ചെമ്പുകലത്തിൽ നിന്നെടുക്കുമ്പോൾ ബഷീറിനെ പെറ്റിട്ട കഥ. ബഷീർ ഒരിടത്തും എഴുതിയിട്ടില്ലാത്ത കഥ ആദ്യമായി കേൾക്കുകയായിരുന്നു. സത്യമോ മിഥ്യയോ എന്ന് സംശയിച്ചു. തേടിപ്പോയ അസംബന്ധത്തെക്കാൾ നടുക്കുന്ന സത്യം. അടുത്തിരുന്ന ചിത്രകാരൻ നമ്പൂതിരിയുടെ കയ്യിലെ രോമങ്ങൾ എഴുന്നു വന്നിരുന്നു. ക്യാമറാമാൻ ദിവാകരമേനോൻ നിശ്ചലനായി നിൽക്കുകയാണ്. ഇനിയെങ്കിലും സൂം ചെയ്തില്ലെങ്കിൽ ഷോട്ടും നിശ്ചലമായി പോകും. ഞാൻ പതുക്കെ തോണ്ടി. ബഷീർ തുടരുകയാണ്. ചൂടുകൊണ്ട് ഉമ്മ പുറത്തേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് ഓർത്തത് ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഉടനെ ഓടിപ്പോയി കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ചിക്കുപായിൽ കിടത്തി. അപ്പോഴേക്ക് പുരം മുഴുവൻ കത്തിപ്പോയി. ആ കുഞ്ഞാണ് ഞാൻ. വീണ്ടും സംശയങ്ങൾ വർദ്ധിക്കുന്നു. മുമ്പൊരിക്കലും ബഷീർ എഴുതിയിട്ടില്ലാത്ത കാര്യം. ജീവചരിത്രകാരന് ഇതൊരു വിനയാകുമോ? ഭാഗ്യം, പിന്നീട് അദ്ദേഹം തൻ്റെ സുപ്രധാനമായ ഡോക്ടറേറ്റ് പ്രസംഗത്തിൽ ജനനത്തെപ്പറ്റിയുള്ള ഈ കഥ രേഖപ്പെടുത്തി. തലയോലപ്പുറമ്പിൽ ചെന്നപ്പോൾ അബ്ദുൽ ഖാദറിനോട് വെറുതെ ചോദിച്ചു, സൂചനകളൊന്നുമില്ലാതെ. ബഷീറിനെ പ്രസവിച്ചത് ഇപ്പോഴത്തെ തറവാട്ട് വീട്ടിൽ തന്നെയാണോ? ഹേയ്, അല്ല, അങ്ങ് മണങ്കുന്നത്തൊരു ഓലപ്പുരയിൽ. അയാളൊരു രഹസ്യം പറയുന്ന മട്ടിൽ മുഖം മുമ്പോട്ട് നീട്ടി. പിന്നെ അറിയുമോ, ഇക്കാക്കക്ക് ചെറുപ്പത്തിലൊരു പേരുണ്ടായിരുന്നു, തീപ്പാതി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അബ്ദുൽ ഖാദർ വള്ളി വള്ളി വ്യത്യാസമില്ലാതെ ആ കഥ പറഞ്ഞു. ബഷീറിനെ തീയിൽ പെറ്റിട്ട കഥയും കൂടാതെ തീപ്പാതി എന്ന പേര് വന്ന കഥയും. ബഷീറിൻ്റെ കാര്യത്തിൽ സത്യത്തിന് കൈവരുന്ന ഈ അവിശ്വസനീയത പിന്നീട് ചിത്രാഞ്ജലിയിൽ വെച്ച് മിക്സിംഗ് നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി തോന്നുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ കൂടിയിരുന്നവരിൽ മിക്കവരും ഈ കഥ കേട്ടിട്ട് അവിശ്വാസത്തോടെ പറഞ്ഞു, ബഷീർ വളരെ അബ്നോർമലായിപ്പോയി, വയസ്സായില്ലേ? ബഷീറിൻ്റെ ചുണ്ടിൽ നിന്ന് വരുന്നത് സത്യം തന്നെയാണെന്ന് അറിയിക്കാൻ അന്നെനിക്കൊരു മാർഗവുമില്ലായിരുന്നു. അന്വേഷണങ്ങൾക്കിടയിൽ ഒരിക്കൽ ഒരു കത്ത് കിട്ടുന്നു. ബഷീറിനെ പറ്റി സിനിമയിൽ ചേർക്കാൻ കുറേ വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്. എല്ലാം രഹസ്യങ്ങളാണ്. ഒളിവിൽ കഴിയുമ്പോൾ വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്തത് ഞാനാണ്. തക്കതായ പ്രതിഫലം തരികയാണെങ്കിൽ വിവരങ്ങൾ പറഞ്ഞു തരാം. ആലപ്പുഴയിൽ നിന്നാണ്. ജീവചരിത്രത്തിൻ്റെ അജ്ഞാത മേഖലകളിലേക്കൊരു കൈത്തിരി എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ബഷീറിനെ കത്ത് കാണിച്ചപ്പോൾ അതൊരു ലാഭക്കച്ചവടത്തിനുള്ള ഏർപ്പാടാണെന്ന് മനസ്സിലായി. ബഷീർ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ എനിക്ക് കാശും തന്നിട്ടില്ല. വേറൊരുപാട് നല്ല മനുഷ്യർ പണം തന്നിട്ടുണ്ട്. എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് വിട്ട് ബഷീറിനെ നന്നായി അറിയാവുന്ന ഒരു എഴുത്തുകാരിയെ ചെന്ന് കണ്ടു. എന്താ ഇപ്പോൾ ബഷീറിനെ പറ്റി പടമെടുക്കേണ്ട ആവശ്യം? അദ്ദേഹം ആരാ? വെറുമൊരു 7-ാം ക്ലാസ്സുകാരൻ. എനിക്ക് തീരെ സമയമില്ല. പിന്നെ ഉടൻ പോകണമെന്ന് സൂചന. മച്ചിൻപുറത്ത് നിന്ന് താഴെ ഇറങ്ങുമ്പോൾ മുകളിലേക്ക് ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ ശബ്ദം വെച്ച് കയറിപ്പോയി. പിന്നീട് പത്രത്തിൽ അവരുടെ പേരച്ചടിച്ചു വന്നു. ഏതോ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമാണെന്ന് അറിയിച്ചുകൊണ്ട്. ഇത് പറഞ്ഞപ്പോൾ ബഷീർ ചിരിക്കുക മാത്രം ചെയ്തു. തലയോലപ്പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരാൾ പറയുന്നു, ബഷീറിൻ്റെ കുളം കാണണ്ടേ? അങ്ങാടിയിൽ നിന്ന് അല്പം അകലെ ഒരു ബാങ്ക് കെട്ടിടത്തിൻ്റെ പിറകിൽ സിമെൻറ്റിട്ട ചെറു ടാങ്ക് ബഷീർ ഉണ്ടാക്കിയതാണ്. നിറയെ ചപ്പും ചവറും. ഇതിൽ മീൻ വളർത്തിയിരുന്നു, ആമ്പലുകളുണ്ടായിരുന്നു. ഈ വീട് വിറ്റിട്ടാണ് ബഷീർ ബേപ്പൂർക്ക് പോയത്. ബഷീർ ഒരു കഥയിൽ സ്വപ്നം കണ്ടിരുന്ന ആമ്പൽക്കുളവും വീടും. തറവാട്ട് വീടിൻ്റെ സ്ഥാനത്ത് അനുജൻ അബൂബക്കറാണ് താമസം. അവിടെ പഴയ ചാമ്പ ചാമ്പക്കാമരം കണ്ണുനീർ തുള്ളിയും ചൂടി നിൽപ്പുണ്ട്. ദൂരെ നിന്ന് പാത്തുമ്മ നടന്നു വരുന്നു. അതേ വരവ്, ആടില്ലെന്നേ ഉള്ളൂ. ചന്തയ്ക്കപ്പുറമുള്ള അവരുടെ വീട്ടിൽ നിന്നും വരുന്നതാണ്. കഥയിലെ പോലെ തന്നെ അവർ പരാതി പറഞ്ഞു. കാക്കാനോട് ഞങ്ങളെ മറന്നുവെന്ന് ചോദിക്കണം. എന്നെപ്പറ്റി കഥ എഴുതി ബേപ്പൂരിൽ പോയി താമസിക്കുകയാണ്. ആനുമ വന്ന് പാത്തുമ്മയോട് ചേർന്ന് നിന്നു. രണ്ടുപേരും ഇക്കാക്കയ്ക്ക് സലാം പറയണമെന്ന് പറഞ്ഞു. നേരെ മുമ്പിൽ ചെമ്മൺ പാത. മൂവാറ്റുപുഴയാറിൻ്റെ കരയിൽ നിന്ന് തലയോരപ്പുറമ്പ് ചന്തയിലേക്ക് നീണ്ടുപോകുന്ന ചെമ്മൺ പാത. ഇതാണ് പാത്തമ്മയുടെ ആടിലെ സുന്ദരി മണികൾ നടന്നുപോയ റോഡ്. അങ്ങേ വർഷം അബ്ദുൽ ഖാദറിൻ്റെ വീടാണ്. മതിലിൽ അകത്തേക്ക് കയറാൻ വിക്കറ്റ് ഗേറ്റ് പോലെ ഒരെണ്ണം. അബ്ദുൽ ഖാദറിന് ചട്ടുകാല് വെച്ച് കയറാൻ പാകത്തിലുള്ള വഴിയിലൂടെ. ഈ വീടിൻ്റെ പുറകിലായിരുന്നു ബഷീർ താമസിച്ചിരുന്ന എഴുത്തുപുര. ഇക്കാക്ക പോയപ്പോൾ ഞങ്ങളത് പൊളിച്ചു മാറ്റി, അബ്ദുൽ ഖാദർ പറഞ്ഞു. ഈ എഴുത്തുപുര കിട്ടാഞ്ഞാണ് ബഷീർ സ്വന്തം വീട്ടിൽ കിടന്ന ആടിനും കോഴിക്കും മനുഷ്യർക്കുമിടയിൽ ആരെ പഴിക്കണമെന്നറിയാതെ എരിപരി കൊണ്ടത്. ഫിക്ഷനിലെ സത്യങ്ങൾ ഇവിടെ ഇപ്പോഴും അടയാളമായി നിൽപ്പുണ്ട്. അവ യാഥാർത്ഥ്യവുമായി മുഖാമുഖം ദർശിക്കുന്നു. നോവൽ സം യാഥാർത്ഥ്യം എന്ന സമവാക്യം ബഷീർ ഒരിടത്തും കള്ളം പറയുന്നില്ല. നേരിനെ മനോഹരമാ നുണയാക്കുന്ന വിദ്യ എന്ന് MT പറഞ്ഞത് നേരാണ്. ബഷീർ പറയുന്നത് നുണയാണെന്ന് തോന്നിപ്പോകുന്നു. ആ ആഖ്യാനത്തിൻ്റെ ചാതുര്യം. അബ്ദുൽ ഖാദർ പറഞ്ഞു, ഞാനൊരു സംഗതി കാണിച്ചു തരാം, ആരോടും പറയണ്ട. പഴയ തൊണ്ടി സാധനമാണ്. അകത്തെ ഇരുട്ടിൽ ഒരു പഴയ കട്ടിൽ, അതിൻ്റെ തലയ്ക്കൽ അബ്ദുൽ ഖാദർ എന്ന് കുത്തിവെച്ചിരുന്നു. ഇത് ഇക്കാക്കാൻ്റെ കട്ടിലാണ്. CRCP പോലീസ് ഇക്കാക്കയെ അറസ്റ്റ് ചെയ്ത സമയത്ത് കണ്ടുകെട്ടാതിരിക്കാൻ ഞാൻ എൻ്റെ പേര് കൊത്തിവെച്ചതാണ്. കൂടെ ഉണ്ടായിരുന്ന വൈക്കത്തുകാരനായ പ്രൊഫസർ ഭാസ്കരൻ പറഞ്ഞു, CRCP പേടി സ്വപ്നം എന്ന പേരിൽ അക്കാലത്തൊരു വാർത്ത വന്നിരുന്നു പാട്രിയോട്ടിൽ. ഹനീഫ ഓടി വന്ന് ചോദിച്ചു, ഇക്കാക്കാൻ്റെ സിനിമയിൽ എനിക്ക് ചാൻസ് ഉണ്ടോ? ഹനീഫയുടെ വീട് കുറച്ച് അകലെയാണ്. അയാൾക്ക് അപ്പയും കാന്താരി അരച്ചവും തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ പോയി സമൃദ്ധമായി തിന്നു. ചുറ്റും ആളുയരത്തിൽ പൊന്തി നിൽക്കുന്ന കപ്പച്ചെടികൾ, കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകൾ, എല്ലാം സ്വപ്രയത്നത്തിൻ്റെ ഫലം. അബ്ദുൽ ഖാദറും അങ്ങനെ തന്നെ. ചട്ടുകാലനാണെങ്കിലും സ്വന്തം തകരക്കടയിൽ ലൊട്ടിലൊടുക്ക് പണികൾ ചെയ്ത് ജീവിതം പുലർത്തുന്നു. സ്കൂൾ മാഷ്ടറുടെ പണി രാജിവെച്ചയാളാണ്. അബൂബക്കറും സ്വന്തം കട നടത്തുന്നു. ആരും ആരെയും ആശ്രയിക്കുന്നില്ല. ബഷീർ തെരഞ്ഞെടുത്ത വഴി എഴുത്താണ്. ബഷീറിൻ്റെ മണ്ണിൽ വിരിഞ്ഞ കപ്പയും കാന്താരിയും ലോകം മുഴുവൻ ആസ്വദിക്കുന്നു. ഞാൻ ചോദിച്ചു, സുഹറ യഥാർത്ഥത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇക്കാക്ക തിരിച്ചു വരുമ്പോഴേക്ക് മരിച്ചുപോയി. അബ്ദുൽ ഖാദറിൻ്റെ മുഖത്ത് നഷ്ടബോധം, വിഷാദം. തല്ലൽപ്പറമ്പ് ചന്തക്കടുത്തുള്ള പാലത്തിനടിയിൽ കയറ്റിറക്ക് നടത്തുന്ന വള്ളങ്ങൾ നോക്കി നടന്നു. പീടികത്തിണ്ണയിൽ നിന്ന് ഒരാൾ ഓടി വന്നു. ഞാനാണ് ബഷീറിന് കോളാമ്പിയുള്ള ഗ്രാമഫോൺ കൊടുത്തത്. സംസാരിക്കാൻ അടുത്ത് വന്നപ്പോഴാണ് അറിയുന്നത് അയാളൊരു ഭ്രാന്തനായിരുന്നു. കുറേ നടന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ ചായ്പിലിരുന്ന് പേൻകുത്തുന്ന വൃദ്ധയായ സ്ത്രീ അവർക്ക് വേണ്ടത് ഞങ്ങളെയൊക്കെ ബഷീറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്നാണ്. ചന്തയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിലാണ് നേർച്ചക്കുറ്റി. കുഞ്ഞിത്താച്ചമ്മയുടെയും കുഞ്ഞിപ്പാത്തുമ്മയുടെയും അന്ധവിശ്വാസങ്ങൾ വിളഞ്ഞ മണ്ണ്, മണ്ണിൻ്റെ ചില അടയാളങ്ങൾ. ചന്തയോട് തൊട്ട് കുരിശുപള്ളി, ആനവാരിയും പൊൻ കുരിശും മതിച്ച തട്ടകം, കുഞ്ഞിപ്പാത്തുമ്മയെ കാട്ടിത്തന്ന ആമ്പൽക്കുളങ്ങൾ. മൂവാറ്റുപുഴയാറിൻ്റെ അക്കരെ വാഴത്തോട്ടങ്ങൾ കുറേ പടിഞ്ഞാറോട്ട് പോയാൽ പുഴ രണ്ടായി പിരിഞ്ഞ് വന്ന് ഒന്നായിത്തീരുന്നു. അവിടെ വൈ എന്നെഴുതിയ പോലെയാണ് പുഴയുടെ കിടപ്പ്. മജീദ് ഗണിതശാസ്ത്രവാക്യത്തെ സമവാക്യത്തെ തിരുത്തിക്കുറിച്ചത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. എല്ലാ ചോദ്യങ്ങളും ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഞാൻ ബഷീറിനോട് പറഞ്ഞു, ഉമ്മിണി വല്യ ഒന്ന് കണ്ടു, എങ്ങനെയുണ്ട്? ഉമ്മിണി വല്യ ഒന്ന് തന്നെ. ഇതിന് തെളിവുകൾ വേണ്ട. കുട്ടിക്കാലത്ത് പിതാവിൻ്റെ കൂടെ മൂവാറ്റുപുഴയാറിൻ്റെ വെള്ളമണപ്പുറത്ത് കൂടി നടന്നു പോകുമ്പോൾ കാൽപ്പാടുകൾ മായുന്നത് കണ്ട് ആരാണ് ബാപ്പ എൻ്റെ കാൽപ്പാടുകളെ മായ്ച്ചു കളയുന്നത് എന്ന് ചോദിച്ച കുട്ടി ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാവുകയില്ല എന്ന് പറയുന്നതിലെ തത്വചിന്താപരമായ സമസ്യകളായിരുന്നു എൻ്റെ മുമ്പിൽ. ബഷീറിനെ കുഴക്കിയത് ഈ രണ്ടു കാര്യങ്ങളാണ്. എനിക്കറിയണം, ഞാൻ ചോദിക്കുമെന്ന കുട്ടിയുടെ
അന്വേഷണത്തിൻ്റെ ആരംഭം. അവസാനം ജീവചരിത്രത്തിൻ്റെ അസ്ഥിപഞ്ജരത്തിനകത്ത് നിറക്കേണ്ട ജീവിതത്തിൻ്റെ ചൈതന്യവത്തായ അംശങ്ങളുമായി പൊരുതിയും തോറ്റും ജയിച്ചും ഞാനെങ്ങനെ മുന്നേറി. ബഷീർ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു, ഒരിക്കലും പൂർണ്ണമാവാത്ത ഒരു സമസ്യ.